ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, പി ആർ ശ്രീജേഷ്. ഒളിമ്പിക്സ് കഴിയുകയാണ്, ഒളിമ്പിക്സ് അവസാനിക്കുകയാണ്. എന്തായാലും ഇന്ത്യക്ക് കാര്യമായി മെഡലുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ആശ്വസിക്കാനുള്ള വകയായിട്ടുണ്ട്. ഹോക്കിയിൽ ഒരുപാട് പ്രതീക്ഷകളുമായാണ് ഇത്തവണയും പോയത്, പക്ഷേ നമുക്ക് ക്വാർട്ടർ ഫൈനലിന് അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചത് ഹോക്കിയില്?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഇത്തവണ എന്തായാലും ഒരു മെഡൽ പ്രതീക്ഷ എന്താണ് വന്നത് റിയോയിലേക്ക്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഇന്ത്യൻ ഹോക്കി ടീമിന്റെ പ്രകടനം എന്തുകൊണ്ടും ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വണ്ടി കയറിയത്. പക്ഷേ എന്താ പറയുന്നത്, ചില പാളിച്ചകൾ, ചില ചെറിയതായിട്ടുള്ള പാളിച്ചകളാണ് ഇത്തവണ ടീമിന് സെമിയിൽ ഒരു പ്ലേസ് ഉറപ്പാക്കാൻ പറ്റാണ്ട് പോയത്. എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ലീഗ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന രണ്ട് മാച്ചുകൾ, അതായത് ഹോളണ്ടും ജർമ്മനിയുമായിട്ടുള്ള രണ്ട് മാച്ചുകളിൽ നമുക്ക് അവസാന നിമിഷം പറ്റിയൊരു പാളിച്ച കൊണ്ടാണ് നമ്മളെ രണ്ട് മാച്ചും തോക്കാൻ കാരണം. ഒന്ന് ജർമ്മനിയായിട്ട് 1-1 ഡ്രോ ആയിരുന്ന കളിയിൽ അവസാനത്തെ 3 സെക്കൻഡ് ഉള്ളപ്പോഴാണ് നമ്മളൊരു ഗോള് വാങ്ങിയത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഹോളണ്ടായിട്ടുള്ള ഒരു മാച്ചിൽ അവസാനം നമ്മള് 2-1 ഡൗൺ ആണെങ്കിലും അവസാന സെക്കൻഡിൽ നമുക്ക് 5 പെനാൽറ്റി കോർണർ കിട്ടിയത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. അത് മെയിൻ ആയിട്ടുള്ള ടീമുകളായിട്ട്. പിന്നെ ഏറ്റവും വലിയ അബദ്ധം പറ്റിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡ ആയിട്ടുള്ള ഒരു കളി. കാനഡ ആയിട്ടുള്ള ഒരു കളി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വേൾഡ് റാങ്കിങ്ങിൽ ഒത്തിരി താഴെ നിൽക്കുന്ന ആ ടീമുമായിട്ട് കുറച്ച് ഒരുപക്ഷെ ജയിക്കേണ്ട, നല്ലൊരു മാർജിൻ ജയിക്കേണ്ട കളി 2-2 ഡ്രോ ആയി എന്ന ഒരേ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ബെൽജിയം, അതായത് പൂൾ ബിയിലെ ടോപ്പായിട്ട് നിന്ന് ബെൽജിയമായിട്ട് ക്വാർട്ടർ ഫൈനലിൽ കളിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അന്നാ കാനഡയായിട്ടുള്ള മാച്ച് ജയിച്ചുവായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചൊരു വീക്ക് ടീമായ സ്പെയിനിന് നമുക്ക് ക്വാർട്ടർ ഫൈനലിൽ കിട്ടുകയും ഒരുപക്ഷെ നമുക്കതൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ ചാൻസ് കിട്ടുകയും ചെയ്തു. തന്നെ എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, പല പല ടൂർണമെന്റുകളിലും അല്ലെങ്കിൽ ഇതുപോലുള്ള മേജർ ഇവന്റുകളിൽ എതിരാളികളുടെ പിഴവുകൾ എന്താ പറയുക മുതലാക്കുന്ന ആളുകൾക്കാണ് ടൂർണമെന്റ് ജയിക്കാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചോളം നമുക്ക് അങ്ങനെ കിട്ടിയ പിഴവുകൾ ഒരിക്കലും മുതലാക്കാൻ പറ്റിയില്ല. നമ്മുടെ പിഴവുകൾ ആരൊക്കെ മുതലാക്കി അവരാണ് ഇത്തവണ വിജയിക്കാനും കഴിഞ്ഞത്.
എന്തായാലും അർജന്റീന കപ്പെടുക്കുകയും ചെയ്തു. അതിൽ ഒരുപക്ഷെ ഒരു മലയാളിക്ക് ഒളിമ്പിക്സ് മെഡൽ എന്നുള്ള ഒരു സ്വപ്നം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. 1972 ഫ്രെഡറിക് മാനുവൽസ് ഹോക്കിയിൽ തന്നെയാണ് ഗോൾ കീപ്പർ തന്നെയായിരുന്നു ഒരുപക്ഷെ ഏക മെഡൽ ഒളിമ്പിക്സിൽ മലയാളിയായി നേടിയിട്ടുള്ളത്. അതിനുശേഷം ഇത്തവണ ശ്രീജേഷ് ക്യാപ്റ്റനായി, ഗോൾ കീപ്പർ ക്യാപ്റ്റനായി മെഡലുമായി തിരിച്ചെത്തുന്നുള്ള ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. എത്രത്തോളം നിരാശയുണ്ട്?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം ഒളിമ്പിക്സിനോ അല്ലെങ്കിൽ ഏതൊരു ഈവന്റിന് പോകുമ്പോഴും നാടിനു വേണ്ടി ഒരു മെഡൽ കൊണ്ടുവരിക എന്നുള്ളൊരു സ്വപ്നം കൊണ്ടാണ് നമ്മളെപ്പോഴും പോകുന്നത്. എന്നെ സംബന്ധിച്ചോളം ഹോക്കിയിൽ ഒരു മെഡൽ ഉണ്ട്, കേരളത്തിന് വേണ്ടി മെനൽ ഫെഡറേഷൻ വാങ്ങിയൊരു മെഡൽ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു മെഡൽ കൊണ്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക നാട്ടിലൊരു അഭിമാനം ആയി മാറുക എന്നുള്ളൊരു ചിന്ത കൊണ്ട് തന്നെയാണ് ഇത്തവണ റിയോയിലേക്ക് വന്നത്. പക്ഷെ ആ ഒരു സ്വപ്നം തകർന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒത്തിരി വിഷമമുണ്ട് ഇത്തവണ ഈ ഒരു അവസരം നഷ്ടപ്പെടുന്നത്. കാരണം ഇത്രയും കോൺഫിഡൻസോടെ ഒരു ഹോക്കി ടീം ഒരു ഒളിമ്പിക്സിന് പോയതായിട്ട് എനിക്ക് എനിക്കൊരു അറിവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള അവസരങ്ങളിലെല്ലാം എപ്പോഴും എന്താ പറയുക ഒളിമ്പിക്സിന്റെ തന്നെ രീതി വേറെയായിരുന്നു. ഇത്തവണയാണ് ആദ്യമായിട്ട് ക്വാർട്ടർ ഫൈനൽ, അതായത് ഒരു ഒരു പൂളിൽ നിന്നും രണ്ട് പൂളിൽ നിന്നും 8 ടീമുകൾക്ക് സെമിയിലേക്ക് വരാനൊരു അവസരം കിട്ടുന്നത്. അപ്പം അങ്ങനെ ഒരു അവസരം ഉള്ളത് കൊണ്ടും ഇത്തവണ നല്ലൊരു പ്രതീക്ഷ കൊണ്ടാണ് ടീം വന്നത്. എന്തായാലും ഈ ഒരു അവസരത്തിൽ, അതായത് ഈ റിയോയിൽ പറ്റാതിരുന്നൊരു കാര്യം ഇനി 2020 ടോക്കിയോയിൽ എങ്കിലും സാധിപ്പിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇനിയുള്ള പ്രയത്നങ്ങൾ മൊത്തം.
ശ്രീ, അത് ഞാൻ യാഥാർത്ഥ്യബോധത്തോടെ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഓരോ ഒളിമ്പിക്സ് കഴിയുമ്പോഴും ഇത്തരത്തിൽ തന്നെയാണ് പറയാറുള്ളത്, ഇത്തവണ നടന്നില്ല, അടുത്ത ഒളിമ്പിക്സ് ആവട്ടെ, നമ്മൾ എന്തൊക്കെയോ ചെയ്ത് കളയാമെന്ന് എല്ലാവരും പറയാറുണ്ട്. ഇപ്പൊ ശ്രീജേഷിനെ മാത്രം പറയുകയല്ല, എല്ലാവരും, നമ്മുടെ കായിക അധികാരികൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അടുത്ത 4 വർഷം കഴിയുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്, ഒരു മാറ്റവും സംഭവിക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒളിമ്പിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നോട്ട് മാത്രമേ പോയിട്ടുള്ളൂ. മെഡലുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ബീജിംഗിൽ ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു, കഴിഞ്ഞവണ മെഡലുകളുടെ എണ്ണം കൂടുതലായിരുന്നു, ഇത്തവണ എല്ലാം കുറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്പോർട്സിന് ഒളിമ്പിക്സിൽ സംഭവിക്കുന്നത്? വലിയ ഫോമിൽ നിൽക്കുമ്പോൾ പോലും ഒളിമ്പിക്സിലെത്തിയാൽ എല്ലാവരും മോശം പ്രകടനത്തിലേക്ക് പോകുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2008 അല്ലെങ്കിൽ 2012 പെർഫോമൻസിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം 2010 കോമൺവെൽത്ത് ഗെയിംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുള്ള ഒരു കാര്യത്തിലാണ്. കാരണം കോമൺവെൽത്ത് ഗെയിംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൽ കൂടുതൽ മെഡൽ വരണം എന്ന ഉദ്ദേശം കൊണ്ട് തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഒത്തിരി മാറ്റം വരുത്തി, നമ്മൾ പ്ലെയേഴ്സിന് കൊടുക്കുന്ന ഫെസിലിറ്റീസിന് മാറ്റം വരുത്തി, കോച്ചസിന് കൊടുക്കുന്ന ട്രെയിനിങ് ആണെങ്കിലും നമ്മൾ ഒത്തിരി ഡെവലപ്പ് ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്കും അതിനെ കിട്ടിയ ആ 2010 എന്ന് പറയുന്ന ഒരു വർഷത്തിന് കിട്ടിയ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് 2008 and 2012 പെർഫോമൻസിൽ ഒത്തിരി മാറ്റം വരാൻ കാരണമായത്. ഇനി സ്പോർട്സിൽ, അതായത് ഒളിമ്പിക്സ് പോലുള്ളൊരു ഈവന്റിലേക്ക് നമ്മൾ ഒത്തു നോക്കുമ്പോഴത്തേക്കും അതിന് നമുക്ക് ഒത്തിരി വർഷത്തെ ഹോംവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് വെച്ച് കഴിഞ്ഞാൽ 2016 ഒളിമ്പിക്സ് കഴിയുമ്പോൾ 2020 അല്ല, നമ്മളെപ്പോഴും ലക്ഷ്യം വെക്കേണ്ടത് 2024 or 2028 ആണ്. അതിനു വേണ്ടിയിട്ട് അത്രയും കാലത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് സ്പോർട്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും എങ്ങനെ ഒരു സ്പോർട്സ് അല്ലെങ്കിൽ അത്ലറ്റിനെ എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം, അവനെ എങ്ങനെയുള്ള രീതികളിൽ ട്രെയിനിങ് കൊടുക്കണം, അല്ലെങ്കിൽ ആ ട്രെയിനിങ് കൊടുക്കാനുള്ള കോച്ചസിനെ നമ്മൾ എങ്ങനെ ട്രെയിനിങ് ചെയ്യിച്ചെടുക്കണം. കാരണം ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു അത്ലറ്റ് പഠിച്ചു വരുമ്പോഴത്തേക്കും ഏറ്റവും നല്ല ശിക്ഷണത്തിൽ തന്നെ പഠിച്ചു വരണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ കോച്ചസിനെ എങ്ങനെ ട്രെയിനിങ് ചെയ്യിക്കാം, ഇങ്ങനെയുള്ള എന്താ പറയുന്നത് ഏറ്റവും അടിത്തട്ടിൽ നിന്നും തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഏറ്റവും കൂടുതൽ മെഡലുകളോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഒരു ഒളിമ്പിക്സിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ.
ഓക്കെ, എന്തായാലും ഇപ്പോൾ 2 മെഡലുകൾ ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, സിന്ധുവിന്റെ വെള്ളി മെഡലും അതുപോലെ തന്നെ സാക്ഷിയുടെ വെങ്കല മെഡലും. ഇന്ത്യൻ ടീമിൽ നിങ്ങളുടെ ഒരു ക്യാമ്പിനുള്ളിൽ അത്ലറ്റിക്സ് വില്ലേജിൽ സന്തോഷമാണോ അതോ അതിനേക്കാൾ കൂടുതൽ ആശ്വാസമാണോ ഉള്ളത്?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശ്വാസത്തോടു കൂടിയുള്ള ഒരു സന്തോഷമാണ്. കാരണം ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഹോക്കിക്കും എങ്ങനെയെങ്കിലും ഒരു മെഡൽ കൊണ്ടുവരുമെന്നായിരുന്നു. അത് ഞങ്ങൾ പിന്നെ ക്വാർട്ടർ ഫൈനലിൽ തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഞങ്ങളോടെ കൂടി തന്നെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ചേർന്നു, ഗെയിം ഇനി ആരായിരിക്കും മെഡൽ കൊണ്ടുവരുന്നത്. കാരണം സാക്ഷിക്കാണെങ്കിലും, സാക്ഷി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ ഈ ഒരു ഒളിമ്പിക്സിൽ വരുന്നതിന് മുമ്പ് ആരും അത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കാത്തൊരു വ്യക്തിയായിരുന്നു സാക്ഷി. പക്ഷെ ഒരു മെഡൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് സ്റ്റാർഡം കൊടുക്കുന്നൊരു രീതിയാണ് ഇപ്പൊ കാണുന്നത്. പക്ഷെ അതുപോലല്ല, ഇവിടെ വന്ന എല്ലാവരും ഒളിമ്പിക്സിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ മെഡൽ വാങ്ങണം ഒരു ആഗ്രഹം കൊണ്ട് വന്നവരായിരുന്നു. കിട്ടാത്തവർ കിട്ടാത്തവർ ആ ഒരു നിരാശയിലേക്കും അല്ലെങ്കിൽ ഇനി വരുന്ന ഒരാൾക്കെങ്കിലും കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയിലേക്കും പ്രാർത്ഥനയോടും കൂടി തന്നെയാണ് എല്ലാവരെയും കണ്ടുകൊണ്ടിരുന്നത്. സാക്ഷിക്ക് മെഡലെടുത്തേക്കും എന്താ പറയുന്നത് ഈ ഒരു അപ്പോഴായിരിക്കും ഒരു പക്ഷെ ഈ ഒരു ഇന്ത്യൻ കണ്ടീജിയന്റ് ഫ്ലോറിലെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആശ്വാസം ആദ്യമായിട്ട് വന്നത്. പിന്നെ സിന്ധു ക്വാർട്ടർ ഫൈനല്, സിന്ധുവിന് ഏറ്റവും നന്നായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത് വേൾഡ് നമ്പർ 2 നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കോൺഫിഡൻസ് ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അതായത് സിന്ധുവിന് ഇനിയിപ്പോ സെമിയിലേക്കോ അല്ലെങ്കിൽ ഫൈനലിലേക്ക് എത്താൻ എളുപ്പമാണ്. കാരണം ഏറ്റവും നല്ലൊരു ടീമിന് ബീറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എപ്പോഴും കൂടുതൽ കോൺഫിഡൻസ് വരുന്നത്. അപ്പം ഈ രണ്ടു പേർക്കും മെഡലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആശ്വാസമായി, ആ സന്തോഷമായി, ഇവിടെങ്കിലും ഇത്രയും നമ്മൾ ഇത്രയും 125 പേര് റിയോയിലേക്ക് വന്നതിന് ശേഷം 2 മെഡലും കിട്ടിയല്ലോ, ഇനിയിപ്പോ നാളെ യോഗേഷ് ദത്തിന്റെ ഈവന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിനോട് ഒരു മെഡൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ സംബന്ധിച്ചോളം ഈ ഒരു എന്താ പറയുക തലകുനിക്കാണ്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാം.
സത്യമാണോ, തലകുനിക്കാണ്ട് മടങ്ങാൻ പറ്റുമോ? എനിക്ക് അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം അത്ലറ്റിക്സ് വില്ലേജിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, ഇപ്പോൾ വില്ലേജിൽ എല്ലാവരും എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട്, ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരുമുണ്ട്. ഇന്ത്യയോട് ഒരു തരത്തിലും കിടപിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാമ്പത്തികമായോ സൗകര്യങ്ങളുടെ കാര്യത്തിലോ ആരോഗ്യത്തിന്റെ കാര്യത്തിലോ ഒന്നും കിടപിടിക്കാൻ കഴിയാത്ത, സംസ്കാരത്തിന്റെ കാര്യത്തിലോ നമ്മുടെ ഒരു പൈതൃകത്തിന്റെ കാര്യത്തിലോ ഒന്നും പറ്റാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവരെല്ലാവരും മെഡൽ പട്ടികയിൽ നമ്മളെക്കാൾ വളരെ മുന്നിലാണ്. അവരെയൊക്കെ അവിടെ വെച്ച് കാണുമ്പോൾ, ആ രാജ്യത്തെ താരങ്ങളെ കാണുമ്പോൾ, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തോന്നാറുള്ളത്?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അവരെ ഒരു ആരാധനയോട് കൂടി തന്നെയാണ് എപ്പോഴും കാണുന്നത്. ഒരു ഒളിമ്പിക്സ് മെഡൽ കഴുത്തിലിട്ടുകൊണ്ട് ഒരു അത്ലറ്റ് ഈ വില്ലേജിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കും ഏതാണ്ട് എന്താ പറയുന്നത് നമുക്ക് ദൈവത്തെ കണ്ട ഒരു പ്രീതിയാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പോഴും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മള് ഇന്ത്യയിൽ ഒരു മെഡൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത ഇൻഫ്രാസ്ട്രക്ചറുകളെ കുറിച്ച് മാത്രമേ നമ്മൾ എപ്പോഴും സംസാരിക്കത്തുള്ളൂ. എനിക്കത് കിട്ടുന്നില്ലല്ലോ. അതായത് എന്താ പറയുന്നത് നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു ഉടുപ്പ് കിട്ടിയില്ലല്ലോ എന്ന് വിഷമിക്കുകയായിരിക്കും. പക്ഷെ ആ സമയത്തായിരിക്കും വേറൊരുത്തിന് അവിടെ ചെരുപ്പ് പോലും ഇടാണ്ട് ഓടി നടക്കുന്നത്. അപ്പം നമുക്കില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ കരയാറുള്ളതും അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കാറുള്ളതും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളെക്കാളും കഴിവ് കുറഞ്ഞ നാടുകളിൽ നിന്നും ഒരു രാജ്യത്തിൽ നിന്നും ഒരാൾ വന്ന് മെഡൽ വാങ്ങുമ്പോഴത്തേക്കും ഒരു പക്ഷെ ആ ഒരു രാജ്യത്തിന് കൂടുതലായിട്ടും എന്താ പറയുന്നത് സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ അവർക്ക് കൂടുതലും ഈ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും ആ ഒരു രാജ്യത്തിന് ഒരു എന്താ പറയുന്ന ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ നാടിനെ എല്ലാവരും മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ ഇപ്പൊ ഇന്ത്യ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതെ, ഇത് ഇതൊരു ശരിക്കും പറഞ്ഞൊരു നിരാശ തന്നെയാണ് നമുക്ക്. കാരണം എന്താ പറഞ്ഞ ഇത്രയും 130 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്നും വന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് സ്പോർട്സ് അല്ലെങ്കിൽ മെഡൽ വാങ്ങിക്കൊണ്ട് പോകുന്നില്ല. ഇതൊരിക്കലും ഒളിമ്പിക്സ് വരുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളീസ് തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ മതി, നമുക്കൊരിക്കലും ഒരു സ്പോർട്സ് കൾച്ചർ നമ്മുടെ നാട്ടിൽ പറയാനില്ല. ഇന്ന് മലയാളീസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡോക്ടറും എഞ്ചിനീയറും നേഴ്സുമാരും അല്ലെങ്കിൽ എന്താ പറയുന്ന ടെക്നീഷ്യൻ ആണെങ്കിലും അല്ലെങ്കിൽ ദുബായിൽ പോയിട്ട് പ്രവാസി എന്നറിയപ്പെടുന്ന ഒരു കൂലിപ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി വരെ ഒരിക്കലും സ്വന്തം മകൻ സ്പോർട്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്പോർട്സ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാൾക്കാർ ഒളിമ്പിക്സിൽ വരുമ്പോൾ മാത്രം മെഡൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഒരു ദുരാഗ്രഹമാണ്. ചിലപ്പം അതുകൊണ്ട് മാത്രമായിരിക്കാം നമുക്ക്, അതായത് 130 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് മെഡലിന് ഇത്ര ദാരിദ്ര്യം ഉണ്ടാവാൻ കാരണം.
തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇപ്പോൾ ശ്രീജേഷ് ചൂണ്ടിക്കാണിച്ച്. എന്തായാലും ഈ മറ്റു താരങ്ങളെ കാണുമ്പോഴുള്ള ആരാധനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഇന്നിപ്പോൾ ശ്രീജേഷ് അല്പനേരം മുമ്പ് ഉസൈൻ ബോൾട്ടുമായി നിൽക്കുന്ന ഒരു സെൽഫി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്തായിരുന്നു ഉസൈൻ ബോൾട്ടിനെ കണ്ടപ്പോൾ ഉള്ളൊരു അനുഭവം, ഒന്ന് വിവരിക്കാമോ?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവരിക്കാൻ പറ്റുമോ അറിഞ്ഞുകൂടാ. കൈ വിറക്കിയായിരുന്നു, സെൽഫി എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷെ എന്റെ മുഖം ഒരു സൈഡിലേക്ക്, എന്റെ ഒരു ഒറ്റ ആഗ്രഹം ഉസൈൻ ബോൾട്ടിനെ കിട്ടണം. ഞാൻ എന്റെ ഏതിന് ഭാഗം മാത്രം കിട്ടിയാലും മതി, കാരണം ജീവിതകാലം മൊത്തം എനിക്ക് എന്താ പറയുന്നത് കാണാനും അല്ലെങ്കിൽ എന്റെ കുട്ടികൾ വളർന്നു വരുമ്പോൾ കാണിക്കാനും ഒരു ഒരു പ്രൂഫ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ അവർ സ്വന്തം അച്ഛനെ അല്ലെങ്കിൽ അച്ഛനെ കണ്ട് വളർന്നു വരുമ്പോഴത്തേക്കും അതെ അച്ഛനല്ല അച്ഛനേക്കാളും വലിയൊരു താരമുണ്ടല്ലോ, എനിക്ക് അവരെ പോലെ ആകണം എന്ന് സ്വപ്നം കാണാൻ വേണ്ടിയെങ്കിലും അവർക്കൊരു പ്രചോദനമാകും ചിലപ്പോ ഈ ഒരു ഫോട്ടോ.
എന്താ ഉസൈൻ ബോൾട്ടോട് ഇന്ന് ശ്രീജേഷ് എങ്ങനെ സ്വയം പരിചയപ്പെടുത്തി, എന്തായിരുന്നു ഉസൈൻ ബോൾട്ടിന്റെ പ്രതികരണമൊക്കെ?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉസൈൻ ബോൾട്ട് ഒരിക്കലും അറിയാലോ വില്ലേജിനകത്ത് ഒരിക്കലും ഒറ്റയ്ക്ക് നടന്നു വരത്തില്ല, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഒരിക്കലും നടന്നു വരാനും വരത്തില്ല. അദ്ദേഹത്തിന്റെ ചൂടെ കൂടെ എപ്പോഴും 3-4 പേര് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലുണ്ടാകും. അദ്ദേഹത്തിന്റെ പുറത്ത് ഒത്തിരി പേര് ഓടി വരുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനന്നേരം അവർ ഫോട്ടോ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാനും പോയി ചോദിച്ചു, ക്യാൻ ഐ ടേക്ക് എ പിക്ചർ വിത്ത് യു? അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഓക്കെ എന്ന് പറഞ്ഞ് പോസ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാലോ അടുത്ത് ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഇടിച്ച് കയറുമായിരുന്നു.
അപ്പം
അദ്ദേഹത്തെ പോലുള്ള ലോകത്തിന്റെ ഏറ്റവും വലിയ ഐക്കോൺ ആയിട്ടുള്ള മനുഷ്യന് മുമ്പില് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ലൈഫിൽ നിന്നും ആ ഒരു സെക്കൻഡ് മാറ്റിവെച്ചു എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്.
ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ശ്രീജേഷ് ഒരുപക്ഷെ നാട്ടിലെ കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ പോകുമ്പോൾ ശ്രീജേഷിന്റെ ഫോട്ടോ എടുക്കാനായി ക്യാമ്പസിലെ കുട്ടികൾ വരുന്നത് പോലെ ശ്രീജേഷ് ഉസൈൻ ബോൾട്ട് അടുത്ത് പോയല്ലേ?
ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. കാരണം എനിക്ക് പക്ഷെ ഇതുപോലത്തെ ഒരു ഐക്കോണിക് ഫിഗർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതെ, ചെറിയ കുട്ടികളുടെ അടുത്ത് പോകുമ്പോൾ ഉറപ്പായിട്ടും അവരെന്നെ കാണുന്നത് ഒരു പക്ഷെ ഒരു വലിയൊരു സ്റ്റാറിനെ പോലെ തന്നെയായിരിക്കും. കാരണം എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട്. 2000 ജീവിരാജ് സ്പോർട്സ് സ്കൂളിൽ ചെന്നപ്പം സെമി ഒളിമ്പിക്സില് സെമി ഫൈനൽസ് ക്വാളിഫൈ ചെയ്ത ബീനോ മോൾക്ക്, അതായത് ജീവിരാജ് സ്പോർട്സ് സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ ബീനോ മോൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഫെലിസിറ്റേഷൻ കൊടുത്തു. അപ്പം ഞാൻ അന്ന് ബീനോ മോള് വന്ന് ഇറങ്ങി ആ ഫംഗ്ഷൻ കഴിഞ്ഞ് പോകുന്നവരെ ബീനോ മോള് നോക്കിക്കൊണ്ട് മാത്രം നടക്കുമായിരുന്നു. അതായത് എന്നെ സംബന്ധിച്ചോളം ബീനോ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ദൈവമായിരുന്നു, ഇന്നുമാണ്. പക്ഷെ എന്നാലും അന്നത്തെ ശ്രീകേഷിന് മുമ്പിൽ ബീനോ മോൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്തോ ഒരു ഒരു നമ്മളെ കൊണ്ട് കയ്യെത്താവുന്ന ദൂരത്ത് ഒരു ലക്ഷ്യം കൊണ്ട് വെച്ചതുപോലെയാണ്. കാരണം ബീനോ അവിടെ പഠിച്ചു പോയ ഒരു വ്യക്തി, ജീവിരാജ് സ്പോർട്സ് സ്കൂളിൽ പഠിച്ചു പോയ ഒരു വ്യക്തി ഒളിമ്പിക്സിൽ പോയിട്ട് തിരിച്ചു വന്നു എന്നുള്ളപ്പോ അത് നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കി തരുന്ന യാഥാർത്ഥ്യമാണ്. ശ്രീജേഷ് പ്രാക്ടീസ് ചെയ്താൽ നിനക്കും ഇതുപോലെ ആകാം. അപ്പൊ അതുപോലെ ആയിരിക്കും ഇന്നത്തെ ഒരു കുട്ടി എന്നെ കാണുമ്പോഴും, ഞാനും അധ്വാനിച്ച എനിക്കും ആ ചേട്ടനെ പോലെ ആകാം. അപ്പം ഉറപ്പായിട്ടും ഒരു ഇൻസ്പിറേഷൻ ചിലപ്പം ഒരു സ്പോർട്സ്മാന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും.
തീർച്ചയായും ശ്രീജേഷ്. എന്തായാലും ശ്രീജേഷ് പറഞ്ഞതുപോലെ ഒരു ഉസൈൻ ബോൾട്ടിനോടൊപ്പമുള്ള ഒരു പടം കൂടുതൽ പേർക്ക് ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മെഡൽ കിട്ടാത്തതിന്റെ നിരാശകൾക്കിടയിലും ഇത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഒളിമ്പിക്സിനെ കുറിച്ച് ഇന്ത്യൻ ടീമിനെ കുറിച്ച് സംസാരിച്ചതിന് വളരെയധികം നന്ദി പി ആർ ശ്രീജേഷ്.
ഓക്കെ, താങ്ക് യു വെരി മച്ച്.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.